SBS Audio is supported by advertising.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
കുഞ്ഞുങ്ങളുടെ വരവ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ വഴിത്തിരിവാണ്. സന്തോഷങ്ങൾക്കൊപ്പം കുറേയേറെ ആശങ്കകളും നിറയുന്ന സമയമാണത്. ഏതാണ്ട് എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർ, ഗർഭകാലത്തും പ്രസവാനന്തരവും വലിയ തോതിലുള്ള വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നുപോകും. പ്രസവാനന്തരം ഒരു സ്ത്രീയിൽ കണ്ടുവരുന്ന മാറ്റങ്ങളും അത് മറികടക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും പാരാമട്ട മൊനാഷിലും പെൻഡ്രിറ്റ് സോമർസെറ്റ് ഹോസ്പിറ്റലിലും ഗൈനക്കോളജിസ്റ്റായ പ്രിയ ശിവദാസ് വിശദീകരിക്കുന്നത് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇതുപോലെ വിജ്ഞാനപ്രദവും വിനോദകരവുമായ ഒട്ടേറെ പോഡ്കാസ്റ്റുകൾ SBS മലയാളം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതാണ്. അത് കേൾക്കുവാനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ SBS ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യുക. സ്വാഗതം ഡോക്ടർ പ്രിയ ശിവദാസ് SBS മലയാളത്തിലേക്ക്. മാതൃദിനം ലോകമെങ്ങും ആഘോഷിക്കുന്ന ഒരു അവസരമാണ്. ഇതിനിടയിലും അമ്മയാകുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണം ചില ഭീതിപ്പെടുത്തുന്ന വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുണ്ടാകുക എന്ന സന്തോഷകരമായ കാര്യത്തിനിടയിലും മാനസികവും ശാരീരികവുമായ ഒട്ടേറെ മാറ്റങ്ങളാണ് മാതാവിൽ പ്രകടമാവുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ശാരീരികമായും ഹോർമോണൽ പരമായി പ്രസവാനന്തരം സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്നത് എന്ന് പറയാമോ?
ഈ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് നവ്യ. ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ ഈ ഒരു മദർസ്ഡേയില് ഈ വിഷയം സംസാരിക്കുന്നത് തന്നെ വളരെ സ്വാഗതാർഹമാണ്. ഒരു പൊതുജന അവബോധനം വേണ്ട ഒരു വിഷയം തന്നെയാണ് വിഷാദരോഗം. കാരണം അത് സ്ത്രീകളിൽ പുരുഷന്മാരിൽ കാണുന്നതിനേക്കാളും രണ്ടിരട്ടിയാണ് കാണുന്നത്. എന്നിരുന്നാലും ഇതിന് വളരെ ലോ പ്രയോറിറ്റി ആയിട്ടും നിസ്സാരമായിട്ടും തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ് വിഷാദരോഗം. അത് അണ്ടർ റിപ്പോർട്ടഡ് ആണ്, അൺഡയഗ്നോസ്ഡ് ആണ്. പിന്നെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട് മെന്റൽ ഹെൽത്ത് ഡിസോർഡർ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അത് അത്ര അക്സെപ്റ്റബിൾ അല്ല. കൂടുതൽ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്ത് വരുന്നു, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് സംസാരിക്കുന്നത്. പിന്നെ ചോദ്യം ചോദിച്ചത് ഹോർമോണൽ ചേഞ്ചസ് എല്ലാവരിലും ഒരുപോലെ അല്ല, അത് ഇൻഡിവിജ്വൽ വേരിയേഷൻ വരും. കൂടുതൽ അതിനെപ്പറ്റി പറയുന്നത് പ്രഗ്നൻസിയുടെ ആ ഡെലിവറി സമയത്ത്, ടേം പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഒരു സ്ത്രീയിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് വളരെ പീക്ക് ചെയ്താണ് ഇരിക്കുന്നത്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ, അത് ആ പ്ലസന്റ മറുപുള്ള ഉണ്ടാക്കുന്ന ഹോർമോൺസ് വളരെ പീക്ക് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ആ പ്രസവ ശേഷം പ്രസവാനന്തര ആ സമയത്ത് സഡൻ ഒരു വിഡ്രോവൽ ഉണ്ടാവുന്നു ഈ ഹോർമോൺസിന്റെ. ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ വിഡ്രോവലാണ് വിഷാദരോഗം ഉണ്ടാക്കുന്നതെന്നാണ് കോമൺ ആയിട്ടുള്ള തിയറി. മറ്റു ഹോർമോൺസും ഇതിനെ പറ്റി ലോ ആവുന്നത് മതിലിന്റെ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്ന മറ്റു ഹോർമോൺസ് ആണ് തൈറോയിഡ്, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. ഓക്സിറ്റോസിൻ, അത് കൺട്രാക്ഷൻസ് പ്രസവ സമയത്തെ വേദന ഉണ്ടാവാനും മറുപുള്ള പുറത്തു വരുന്നതിനും സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഇങ്ങനെയുള്ള ഹോർമോൺസ് അല്ലാതെ ബ്രെയിനിലുള്ള ചിലതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, സിറട്ടോണിൻ, ഗാബ, ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ വ്യത്യാസവും ഇതിന് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് മൂഡ് സ്വിങ്സ്, ഉറക്കം, വിശപ്പ്, ഇതിനെയെല്ലാം അഫക്ട് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്.
പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അമ്മയെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമാണല്ലോ, സ്വഭാവം ഒക്കെ മാറിപ്പോയല്ലോ എന്നൊക്കെ പൊതുവെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ ഹോർമോൺ ചേഞ്ചസ് ബോഡിയിൽ വരുത്തുന്ന പ്രശ്നങ്ങളാണോ?
തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ സാമൂഹികമായ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പം ഒരു കൂട്ടുകുടുംബ സ്ഥിതിയിൽ നിന്ന് അണുകുടുംബം ആവുമ്പോൾ പാർട്ണർ മാത്രമേ കൂടെ കാണുള്ളൂ. അപ്പം അതിനു മുമ്പുള്ള ഒരവസ്ഥയിൽ അമ്മ പ്രസവ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന ചേച്ചിമാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസം നമുക്ക് കൂടെ കുട്ടിയെ നോക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മുടെ കൂടെ കൂടുതൽ ഒരു ചേച്ചിയോ ആരെങ്കിലും ഒരു ബന്ധുവോ ഉണ്ടായിരിക്കും. ഇപ്പൊ അതിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുതിയ രാജ്യത്ത് വരിക, അല്ലെ, നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും ജോലിയിൽ നിന്ന് ലീവ് എടുക്കുക, ജോലി അഫക്റ്റഡ് ആവും പ്രസവം കഴിഞ്ഞ ഉടനെ. പിന്നെ ഒരു ഫിയർ ഉണ്ട് എപ്പോഴും എല്ലാ സ്ത്രീകൾക്കും, ആദ്യത്തെ പ്രസവം ആയാലും പിന്നെ ആയാലും ഒരു ഫിയർ ഓഫ് ഡെലിവറി, അതിന്റെ പെയിനിനെ പറ്റിയുള്ള പേടി, ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയുള്ള അറിവില്ലായ്മ, സപ്പോർട്ട് ഇല്ലായ്മ, ഉറക്കം അഫക്റ്റഡ് ആവുക. പിന്നെ പുതിയൊരു ലൈഫ് സ്റ്റൈലാണ് അമ്മ എന്നുള്ള ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ, ഹാപ്പി ആൻഡ് ബ്ലിസ്ഫുൾ പിക്ചർ ആണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് ഞാൻ അങ്ങനെ അല്ല, എന്റെ ഉറക്കം ബാധിക്കുന്നു, എനിക്ക് കുട്ടിയെ നോക്കാൻ അറിയില്ല, പാല് കൊടുക്കാൻ അറിയില്ല, പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. ലാക്ക് ഓഫ് സപ്പോർട്ട് ആണ് കൂടുതലും. പിന്നെയുള്ള ദിവസങ്ങളിൽ ഹോർമോണൽ ചേഞ്ചസ് കഴിഞ്ഞ് ഉണ്ടാവുന്ന വിഷാദ രോഗത്തെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്.
അപ്പം ഈ ഇതുപോലെയുള്ള ഹോർമോണൽ ചേഞ്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം ശാരീരികമായിട്ട് വരുന്ന പ്രശ്നങ്ങളിൽ, ഇത് എത്ര കാലം ശരീരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തുടരും? ഇത് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ സ്ത്രീകളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെ അത് തന്നെ അത് മാറുന്നതാണോ?
ആ, അപ്പൊ അതിനെ നമ്മൾ പ്രസവാനന്തര ഈ വിഷാദ രോഗം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടിനെ നമ്മൾ പല രീതിയിൽ അത് ക്ലാസിഫൈ ചെയ്യും. ആദ്യം പറയുന്ന നമ്മൾ ബേബി ബ്ലൂസ് എന്ന് സാധാരണ വിളിക്കുന്ന പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഈ ഹോർമോൺ പെട്ടെന്ന് കുറയുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും വരുന്നത്. ഒരു 50-80% വരെ ഈ ബേബി ബ്ലൂസ് ആണ് പ്രസവം കഴിഞ്ഞുള്ള ആ ഒരു ആഴ്ചയിൽ കാണുന്നത്. ഒരു 3-ാം ദിവസം പ്രസവിച്ച് 3 ദിവസം കഴിഞ്ഞ് മുതൽ ഒരു 5 വരെ പീക്ക് ചെയ്യും. അത് കഴിഞ്ഞൊരു 10 ദിവസത്തിനുള്ളിൽ അത് റിസോൾവ് ആവും മിക്കവാറും. അത് പിന്നെ കൂടി ഒരു വീട്ടുകാരുടെ സപ്പോർട്ട്, പാർട്ട്ണറിന്റെ സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മതി. കുറച്ചൊരു കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം എന്നറിയില്ല, ഉറക്കം ശരിയാവുന്നില്ല. പിന്നെ ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷനോ അനീമിയോ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്താൽ മതി. അത് മിക്കവാറും ഒരു 10 ദിവസത്തിനുള്ളിൽ മാറും ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. അതില് ചെറിയൊരു 2% മാത്രം 2 ആഴ്ച കഴിഞ്ഞും നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം.
അതെ, അടുത്ത കാലങ്ങളിലായിട്ട് കുഞ്ഞിനെ കൊല്ലുന്ന അത്രയും ഭീകരമായ രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ.
അതെ അതെ അതെ. അപ്പൊ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഞാൻ പറയാം നവ്യ, അതിലൊരു ഈ പ്രസവ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ഡിപ്രഷനുള്ള ആളുകൾക്കാണ് കൂടുതൽ റിസ്ക്. അപ്പൊ അതിന് 3-ാമതൊരു കണ്ടീഷൻ ഉണ്ട്, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നുള്ള ഒരു കണ്ടീഷനാണ്, അതിഗൗരവമായ ഒരു കണ്ടീഷൻ. അതിനകത്ത് മാനിയ, ഡിപ്രഷൻ, പിന്നെ തെറ്റായ ഓരോ തരം ചിന്തകള്, കാഴ്ചകൾ കാണുക, നമ്മൾ ഡെല്യൂഷൻ, ഹാലുസിനേഷൻ എന്നുള്ള അങ്ങനെയൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ. സൈക്കോസിസ് പക്ഷെ 1000 പ്രസവങ്ങളുടെ ഒരു 1-2 പേർക്കേ വരാൻ സാധ്യതയുള്ളൂ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒരു 2-3 മാസത്തിനുള്ളിൽ പോകും. പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് അങ്ങനെയല്ല, അത് കുഞ്ഞിനും അമ്മയ്ക്കും ഹാനികരമാണ്. കാരണം അതുകൊണ്ട് കുഞ്ഞിനെ ഒറ്റയ്ക്ക് അമ്മയുടെ കൈ കൊടുക്കുന്നത് റിസ്ക്കാണ്. കാരണം സ്വയം സെൽഫ് ഹാമിനോ അല്ലെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിനോ ഒക്കെ കാരണമാവാം. അപ്പൊ എപ്പോഴും ഒരു ബൈസ്റ്റാൻഡർ കൂടെ നിൽക്കണം എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇപ്പൊ സൈക്കോസിസ് പോലെ സിവിയർ ആവുകയാണെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ മെഡിക്കേഷൻ എടുക്കുകയോ വേണം. ആദ്യം ഞാൻ പറഞ്ഞ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, ബേബി ബ്ലൂസോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനോ നല്ല ഒരു സപ്പോർട്ട് ചെയ്താൽ മതി. ചില കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ മെഡിക്കേഷൻസോ അല്ലെ ബിഹേവിയർ തെറാപ്പി, CBT നമ്മൾ പറയും, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒക്കെ ആവശ്യം വരുന്നത്. അതിന്റെ സിംറ്റംസ് സാധാരണ ഉറക്കം അഫക്റ്റഡ് ആവുക, ക്ഷീണം, വിഷമിക്കുക, വെറുതെ കരയുക, ഒരു ആത്മവിശ്വാസക്കുറവ്.
അതെ, നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ പറയും, ഓ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ഇന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന്. അപ്പം ചെറിയ ചെറിയ ലക്ഷണങ്ങളായിട്ട് ഇത് കാണിക്കൂ പ്രസവം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പെരുമാറ്റത്തിലോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ?
ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഇതിനൊരു അസസ്മെന്റ് വേണം. ഈ വിഷാദ രോഗം ആർക്കും ഏത് സമയത്തും വരാം, എന്നിരുന്നാലും പ്രസവ സമയത്ത് അത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കുറെ റിസ്ക് ഫാക്ടർ നമ്മൾ അസസ് ചെയ്യുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നേരത്തെ ആങ്സൈറ്റിയുടെ എന്തെങ്കിലും ഡിസോർഡർ ഉള്ള ആളാണോ, അതോ ശാരീരികമായിട്ട് എന്തെങ്കിലും ഹോർമോൺ കുഴപ്പം, ഇപ്പൊ തൈറോയിഡ് എന്തെങ്കിലും കുഴപ്പമുള്ളവരാണോ, ഗർഭിണിയായിരിക്കെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ അസുഖങ്ങളുള്ള, ഇപ്പൊ ഡയബറ്റീസോ ബ്ലഡ് പ്രഷർ ഇൻ പ്രഗ്നൻസി, അല്ലെങ്കിൽ നേരത്തെ ഉള്ള പ്രസവങ്ങളിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ, കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വന്ന ആൾക്കാരോ, പിന്നെ എക്സ്ട്രീംസ് ഓഫ് ഏജിലുള്ളവർ, ഇപ്പൊ ടീനേജ് പ്രഗ്നൻസി അല്ലെ പ്രായം കൂടിയ അമ്മമാർ, 44-45 വയസ്സായ അമ്മമാർ, അപ്പൊ അവർക്കൊക്കെ ആങ്സൈറ്റി കുറച്ച് കൂടുതലാണ്. പിന്നെ പ്രീ മെൻസ്ട്രൽ സിംറ്റം, പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പീരീഡിന് തൊട്ട് മുമ്പ് ഡിപ്രഷൻ അങ്ങനെയുള്ള ആളുകളുടെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് വിഷാദ രോഗം ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവാനന്തര സമയത്തും വരാനുള്ള സാധ്യത കൂടുതലാണ്.
അതായത് നമ്മുടെ ചെറുപ്പകാലത്തിൽ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് ഈ ഒരു പ്രസവ സമയത്ത് അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതാണോ?
മനസ്സിനെ ബാധിക്കാം സോഷ്യൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ. അപ്പൊ ഇത് റിസ്ക് ഫാക്ടേഴ്സ് ആർക്കാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും, ഇപ്പൊ ചിലർക്ക് ഫാമിലി ഹിസ്റ്ററി കാണും, അമ്മയ്ക്കോ സിസ്റ്ററിനോ ഹിസ്റ്ററി ഓഫ് ഡിപ്രഷനോ അല്ലെ ആങ്സൈറ്റിയോ ഉള്ളവര്, അല്ലെങ്കിൽ നമ്മള് ഓവർസീസ് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് സോഷ്യൽ സപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ ഒത്തിരി ട്രീറ്റ്മെന്റിൽ കൂടെ പോയി, IVF കൂടെ പോയിയൊക്കെയാണ് കുട്ടി ഉണ്ടായ, അങ്ങനെയുള്ളവർക്ക് ചില ആങ്സൈറ്റി, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആണ്, എല്ലാവർക്കും വരണമെന്നില്ല.
ഓരോ ഇത്തരം പ്രശ്നങ്ങൾ ഓരോ വ്യക്തികൾക്കനുസരിച്ച് അതിലുള്ള തോത് വ്യത്യസ്തമാവും.
അതെ, അതുകൊണ്ട് നമ്മൾ ആ പ്രഗ്നന്റ് ആവുന്ന ആന്റിനേറ്റൽ പീരീഡിൽ തന്നെ ഇതിനൊരു ചെറിയ സ്ക്രീനിങ് ചെയ്യണം. ഈ കാണുന്ന ഹെൽത്ത് വർക്കേഴ്സ് നഴ്സസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ കുടുംബമായാലും ഇപ്പം പാർട്ട്ണർ സപ്പോർട്ടീവ് ആണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ റിലേഷൻഷിപ്പിൽ, സപ്പോർട്ടില്ലേ, ആ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആൺകുട്ടിക്ക് തന്നെ അല്ലെ ഏതെങ്കിലും സ്പെസിഫിക് സെക്സിന് വേണ്ടി പ്രഷർ ഉണ്ടോ. അപ്പം ഈ സ്ത്രീയുടെ എഡ്യൂക്കേഷൻ, ജോലി, ഇതെല്ലാം സപ്പോർട്ട്, പാർട്ട്ണർ, ഫ്രണ്ട്സിന്റെ സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organization a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.
അപ്പം ഇപ്പം ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മളിപ്പം കണ്ടു തുടങ്ങി ഒരു വ്യക്തിയിൽ, അപ്പം ഏതൊരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ഒരു വിദഗ്ധന്റെ സഹായം തേടേണ്ടതായിട്ടുണ്ട്?
അതിനെപ്പറ്റി ഇപ്പം നാട്ടിലാണെങ്കിൽ ഇതിന് പുതിയ ഒരു മെന്റൽ ഹെൽത്ത്, ഈ മാതൃ മാനസിക സംരക്ഷണ പദ്ധതികളൊക്കെ ഉണ്ട്. അതിലൊന്ന് അമ്മ മനസ്സ് എന്ന് പറഞ്ഞ ഇപ്പൊ 2019 അതൊരു വലിയൊരു പ്രോഗ്രാമാണ് നാട്ടിലിപ്പം ചെയ്യുന്നത്. അതെന്ത് മെറ്റേണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. അത് ആന്റിനേറ്റൽ കെയറും പോസ്റ്റ് നേറ്റൽ വിസിറ്റിലും ഒക്കെ അവർ അസസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ഓസ്ട്രേലിയയിൽ അങ്ങനെ വല്ല പരിപാടികളും
ഉണ്ട്? ഓസ്ട്രേലിയയിലെ പ്രോഗ്രാം ഒന്ന് ഈ ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. അത് 24/7 ചാറ്റ് ലൈൻ ഉണ്ട്, ഫോൺ ലൈൻ ഉണ്ട്, അതിൽ വിളിക്കാം. അല്ലെങ്കിൽ ഈ അസസ് ചെയ്യുന്ന ഡോക്ടേഴ്സോ നഴ്സുമാരോ നമ്മൾ ഓരോ ചെക്കപ്പിന് പോകുമ്പോൾ EDS എന്ന് പറഞ്ഞൊരു ഡിപ്രഷൻ സ്കെയിൽ ഉണ്ട്, ഒരു 10 ചോദ്യം ഉള്ള ഒരു ചോദ്യാവലി, എഡിൻബർഗ് പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ സ്കെയിൽ. അതിനകത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് എങ്ങനെ തോന്നുന്നു, കഴിഞ്ഞ 5 ദിവസങ്ങളിൽ എങ്ങനെ മാനസികാവസ്ഥ എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ചോദ്യം. ആ ചോദ്യത്തിലെ ഒരു സ്കോറ് വെച്ചാൽ 12 മോളി സ്കോർ ഉള്ള ആൾക്കാരെ അവരെ, ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്, ആ സ്ക്രീനിങ്ങില് ഡയഗ്നോസിസ് അല്ല, സ്ക്രീനിങ്ങിൽ സ്കോർ കൂടുതലുള്ള ആൾക്കാരെ അവരതിനു വേണ്ട ആൾക്കാർക്ക്, ഇപ്പൊ സോഷ്യൽ വർക്കറെ ഒരു കൗൺസിലിന് അവർ റെഫർ ചെയ്യും. അപ്പൊ ഓസ്ട്രേലിയയില് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ഹെഡ് സ്പേസ്, ബിയോണ്ട് ബ്ലൂ, EDS സ്കെയില്, പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവർ അസസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടോ, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടോ, എന്തെങ്കിലും എക്കണോമിക് ലിവിംഗ് കണ്ടീഷൻസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആൽക്കഹോളോ ഡ്രഗ് യൂസോ അങ്ങനെയുണ്ടോ, പിന്നെ ഇത് അൺവാണ്ടഡ് പ്രഗ്നൻസി, അൺപ്ലാൻഡ് പ്രഗ്നൻസി ആണോ, ഇവർക്ക് നേരത്തെ എന്തെങ്കിലും മാനസിക അസുഖങ്ങൾ ഉള്ള ആളാണെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടോ, പിന്നെ ഇത് ഗർഭിണി ആവുന്നതിന് മുമ്പാണ് അസസ്മെന്റ് എങ്കിൽ ഇങ്ങനെ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ മരുന്നിന്റെ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ഒരു മരുന്നിലേക്ക് മാറ്റുകയോ ഡ്രഗ് സേഫർ ഡ്രഗ് കഴിക്കുകയോ ചെയ്യുക. പിന്നെ പ്ലാൻഡ് പ്രഗ്നൻസി ആണ് ഓൾവേസ്, പ്രീ എക്സിസ്റ്റിംഗ് മെന്റൽ ഹെൽത്ത് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് പ്ലാൻഡ് പ്രഗ്നൻസി ആണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്. കാരണം അപ്പം കുറച്ചുകൂടെ ഒന്ന് കുടുംബത്തിലുള്ള ആൾക്കാര്, പാർട്ട്ണറിനെ അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ടൊക്കെ ഓർഗനൈസ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും.
ഓക്കെ, ഇതുപോലെയുള്ള ഇപ്പം പ്രസവാനന്തര മാനസിക ബുദ്ധിമുട്ടുകൾ അത് പതിയെ പതിയെ മാറാൻ സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് അത് നയിക്കുമോ?
തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആണെങ്കിൽ യൂഷ്വലി ഒരു 2 ആഴ്ചക്കുള്ളിൽ പോകും. കാരണം അത്
തന്നെ സഹായം തേടിയിട്ടില്ലെങ്കിലും
നമ്മള് കുട്ടിയായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞും അതങ്ങ് തന്നെ പോകുന്നേ ഉള്ളൂ. അതേസമയം പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് 2-3 മാസം നിൽക്കും അതിന്റെ സിംറ്റംസ്. അതിൽ റിസ്ക് ഓഫ് സെൽഫ് ഹാം ഉണ്ട്, തന്നെ തന്നെ ഉപദ്രവിക്കുക, കുറച്ച് ചിലപ്പം അത് പിന്നെ ലോങ് ടേം ഡിപ്രഷൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കണം. സൈക്കോസിസിനെ ഡെഫിനറ്റ്ലി അഡ്മിറ്റ് ചെയ്യാം, മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വേണ്ടതുമാണ്. പിന്നെ ഈ കുഞ്ഞിനെ ആ സമയത്ത് നമ്മൾ നന്നായി അത് പിക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം സാധ്യമാകാതെ പോവും. കുഞ്ഞിനെ കെയർ ചെയ്യുക, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, ഇതൊന്നും ചെയ്യാതെ ഇരുന്നാൽ കുഞ്ഞിന്റെ ശാരീരിക, മാനസിക, ബുദ്ധിപരമായ വളർച്ചയെ ബാധിക്കാനും, ആദ്യത്തെ ഒരു 10 വയസ്സിൽ കുഞ്ഞിന് അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് ആണ് കുഞ്ഞിന്റെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അത് കുഞ്ഞിനെയും ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊരു വെരി ബിഗ് പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. കാരണം അമ്മയും കുഞ്ഞിനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വിഷാദരോഗം. പിന്നെ വേറൊരു കാര്യം ആളുകൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന, ഈ അമ്മയുടെ നെഗ്ലിജൻസ് കൊണ്ട് കുഞ്ഞിന് അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അമ്മ ശ്രദ്ധിക്കുന്നില്ല, വിഷമിച്ചിരിക്കുന്നു, കെയർ ഇല്ല, അങ്ങനെയാണെങ്കിൽ ചൈൽഡ് അബ്യൂസിനും സാധ്യതയുണ്ട്. ഇതൊക്കെ ലോങ് ടേം ആണ്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ അങ്ങ് വെരി അണ്ടർ റിപ്പോർട്ടഡ് ആണ്.
അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്? ശരിക്കും ഒരു ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടാണ് കൂടുതലായും വേണ്ടത് അല്ലെ?
തീർച്ചയായിട്ടും. അപ്പൊ പാർട്ട്നറിന്റെ സപ്പോർട്ടാണ് ആദ്യം വേണ്ടത്, കാരണം ആ ആളാണ് എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണ്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ചെറിയൊരു ആങ്സൈറ്റി മെഡിക്കേഷൻ കഴിച്ച ആളല്ല, അത് കുറച്ച് നാളത്തേക്ക് കഴിച്ച് നിർത്തിയ ആളിന് റിസ്ക് ഒന്നുമില്ല. അതേസമയം സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ ഈ ആളിന് ഇത് എങ്ങനെ പ്രഗ്നൻസിയും ഗർഭ അവസ്ഥയും പിന്നെ പ്രസവാനന്തര സമയം എങ്ങനെ കോപ്പ് ചെയ്യും, ഇപ്പൊ തൈറോയിഡോ അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാം. മിക്ക സ്ത്രീകൾക്കും ഇപ്പൊ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ അവർക്ക് തന്നെ അറിയാൻ സാധ്യതയില്ല അവർക്കൊരു കുഴപ്പമുണ്ടെന്ന്. അതുമല്ല ഈ പ്രസവാനന്ദ സമയത്ത് ഇങ്ങനെ വിഷാദ രോഗം ബാധിച്ച അവർക്കൊരു കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ പോലും അത് അവരാരോടും പറയാൻ സാധ്യതയില്ല. ഞാൻ ബാഡ് മദർ ആണെന്ന് ചിത്രീകരിക്കപ്പെടുവോ, എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ക്രേസി ആണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നി എന്റെ കുട്ടി എന്നിൽ നിന്ന് എടുക്കൂ, ഇങ്ങനെയുള്ള പേടികൾ കാരണം ആളുകൾ ദേ ഡോണ്ട് കംഫോർട്ട് വന്ന് പറയാറില്ല എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് ആരെങ്കിലും കാണണമെന്ന് പറയില്ല. അപ്പൊ ആ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കൊരു ഒരു അവയർനെസ്സും അക്സെപ്റ്റൻസും വേണം. ഇത് കോമൺ ആണ് പ്രഗ്നൻസി സമയത്തും ഡെലിവറി സമയത്തും പോസ്റ്റ്നേറ്റൽ പീരീഡ് പ്രസവം കഴിഞ്ഞ ആദ്യത്തെ ഒരു 3 മാസത്തിൽ ഇത് കോമൺ ആണ്. കാരണം പുതിയൊരു ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മദർ എന്നുള്ള റോളിലേക്ക് വരുന്നത് എല്ലാവർക്കും അത് ഒരുപോലെ ആവണമെന്നില്ല. അത് അവരുടേതായ ജനറ്റിക് കാരണങ്ങൾ കൊണ്ടും ആവാം, അവരുടെ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടും ആവാം.
പറയാൻ ചിലപ്പോ മടി കാണിക്കുന്നത് ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, നീ മാത്രമാണോ അമ്മയായത്, പഴയ കാലത്തൊന്നും ആരും അമ്മയായിട്ടില്ലേ, എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം ഇതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പോഴും ആളുകളിൽ ഇല്ലെന്നുള്ളതിനൊരു തെളിവല്ലേ അത്?
തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു ധാരണയില്ല. പിന്നെ നമ്മളുടെ ഒരു സോഷ്യൽ സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സിസ്റ്റം അല്ലാതെ മാറി. ഒരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പം എപ്പോഴും ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ, വീട്ടിൽ സ്ത്രീകൾ മറ്റ് സ്ത്രീകൾ കാണും, മറ്റു കുട്ടികൾ വീട്ടിൽ ഉണ്ടായവരെ സപ്പോർട്ട് ചെയ്ത ശീലം കാണും ഈ അമ്മയായ കുട്ടിക്ക്. ആ എക്സ്പോഷർ ഒന്നും ഇല്ലാതെയാണ് ഇപ്പൊ അണു കുടുംബങ്ങളിൽ കുട്ടികൾ വളരുന്നത്. ആൻഡ് ദേ ആർ പുട്ട് ഇൻ എ ന്യൂ പ്ലേസ്, മൈഗ്രേറ്റ് ചെയ്യാം അല്ലെ അതേ സ്ഥലത്ത് തന്നെയാണേലും ദേ ആർ യൂഷ്വലി ലിവിങ് വിത്ത് ദേർ പാർട്ട്നേഴ്സ്. അപ്പം അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, സപ്പോർട്ട് ഇല്ല, ജോലി അത്ര മാസം ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുക, ആൾക്കാരുമായിട്ട് ഇടപെടുന്നില്ല, ഈ കുട്ടിയുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. പിന്നെ ആ പ്രഗ്നൻസിയിലുള്ള ഒരു ഫിയർ, ഒരു ഓൾവേസ് ദേ ആർ അണ്ടർ ഫിയർ, ഈ പ്രഗ്നൻസി എങ്ങനെയാണ്, പെയിൻ എങ്ങനെയാണ്, ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ കോപ്പ് ചെയ്യോ, ജോലിയില്ലാതെ വീട്ടിൽ നിന്ന് കുട്ടിയെ നോക്കുന്ന കോപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഫിയർ ഉണ്ട്. അതാണ് പഴയ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇപ്പൊ ഉണ്ടായ വ്യത്യാസം. അത്ര ഒരു അവയർനെസ് ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, കുറച്ച് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് വി ആർ നോട്ട് എഡ്യൂക്കേറ്റിംഗ് ദം വാട്ട് ടു എക്സ്പെക്ട് ഇൻ പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്നേറ്റൽ പീരിയഡ്.
അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ കൂടുതൽ പദ്ധതികളുടെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒത്തിരി ഗവൺമെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, ഓസ്ട്രേലിയയിലും ഉണ്ട്. ഈ സോഷ്യൽ സ്റ്റിഗ്മ മാറി മാറി വരുന്നത് തന്നെ വളരെ വെൽക്കം ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ എന്താണേലും കാണും എന്നാണ് പറഞ്ഞു വരുന്നത് ഡോക്ടർ അല്ലേ?
തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് വേണം. ഈവൻ എ സ്മൈലിംഗ് ഫേസ് ആൻഡ് എ സീമിംഗ്ലി എംപവേർഡ് വുമൻ മേ ബി സഫറിംഗ് സൈലന്റ്ലി, ഷി മേ നോട്ട് ആക്ച്വലി ബി ടെല്ലിങ് യു. അപ്പൊ നമുക്ക് ഓക്കെ ആണോ, ആർ യു ഓക്കെ എന്നുള്ള പ്രോഗ്രാം പോലെ ഇവിടെ ഇറ്റ് ഈസ് നൈസ് ടു ആസ്ക് എ പേഴ്സൺ ആർ യു ഓക്കെ ആൻഡ് ഷി മൈറ്റ് ആക്ച്വലി ഓപ്പൺ അപ്പ്.
തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ പ്രിയ ശിവദാസ് വിശദാംശങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളുമായി പങ്കുവച്ചതിന്.
താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി.
പ്രിയ ശ്രോതാക്കളെ, ഡോക്ടർ പ്രിയ ശിവദാസ് ആണ് പ്രസവാനന്തരം സ്ത്രീകളിൽ വരുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതെങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചും നിങ്ങൾക്കായി വ്യക്തമാക്കിയത്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവെയുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലുള്ള വിദഗ്ധരുമായി ബന്ധപ്പെടുക. ഇതുപോലെയുള്ള മലയാളത്തിലുള്ള പോഡ്കാസ്റ്റുകൾ SBS ഓഡിയോ ആപ്പ് വഴിയോ നിങ്ങൾ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോം വഴിയോ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.